2023 December 19 ചൊവ്വാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സമരങ്ങളെ എങ്ങനെ നേരിടണം, ജനക്കൂട്ട നിയന്ത്രണം എങ്ങനെ വേണം, എപ്പോഴൊക്കെ ബലം പ്രയോഗിക്കാം, ശാരീരിക ബലപ്രയോഗത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാം, ബലപ്രയോഗം വേണ്ടിവരുന്നെങ്കിൽ എത്രത്തോളം ലാത്തി പ്രയോഗിക്കേണ്ടത് എങ്ങനെ, ഏതെല്ലാം ശരീരഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് സ്പർശിക്കാം, ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയവയൊക്കെ കേരള പോലീസ് മാനുവലിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രായോഗികമായി ഇതെല്ലാം പൂർണ്ണമായി പാലിക്കാൻ പോലീസിനെ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടാമെങ്കിലും ജനത്തെ പിരിച്ചുവിടാൻ സ്വീകരിക്കുന്ന നടപടികൾ ഒരിക്കലും മനുഷ്യത്വരഹിതമായി കൂടാ. സ്ഥിര വൈകാര്യങ്ങൾക്ക് വഴി വയ്ക്കാവുന്ന മുറകൾ പാടില്ലെന്ന് പോലീസ് മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട്. ജലപീരങ്കിയുടെ പ്രയോഗങ്ങൾ, ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് പ്രയോഗിക്കുന്ന ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന ജലത്തിന്റെ ഗുണമേന്മ പ്രധാനമാണ്. കുളങ്ങളിൽ നിന്നോ പുഴകളിൽ നിന്നോ മറ്റോ നേരിട്ട് പമ്പ് ചെയ്തതും അണുനശീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കാത്തതുമായ ജലമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എലിപ്പനിക്കോ മറ്റ് ജലജന്യ രോഗങ്ങളായ കോളറ ഉൾപ്പെടെയുള്ളവയ്ക്കോ കാരണമായേക്കാം. ശക്തമായ മർദ്ദത്തിൽ ചീറ്റിവരുന്ന ജലകണികകൾ കണ്ണുകൾക്കും ചെവികൾക്കും ഗുരുതരമായ കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ചെങ്കണ്ണു മുതൽ കണ്ണിന്റെ മുൻഭാഗത്തെ ആവരണത്തിന് മുറിവേൽപ്പിക്കുന്ന അപകടസ്ഥിതി വരെ ഇതുമൂലം ഉണ്ടാകാം. നേരപടലത്തിന്റെ ആവരണത്തിനുണ്ടാകുന്ന മുറിവുകളും അണുബാധയും ഒരാളുടെ കാഴ്ചയെ തന്നെ ബാധിക്കുന്ന സങ്കീർണ അവസ്ഥകൾക്കും വഴിവെച്ചേക്കാം. കണ്ണിൽ ഇങ്ങനെയുണ്ടാകുന്ന മുറിവുകൾ പ്രമേഹത്തിന് ചികിത്സ സ്വീകരിക്കുന്നവരിലും പ്രമേഹമുണ്ടെന്ന് അറിയാത്തവരിലും വളരെ വേഗം അണുബാധയ്ക്കും തുടർ പ്രശ്നങ്ങൾക്കും കാരണമാകും. ജലം അതിശക്തമായ മർദ്ദത്തിൽ കണ്ണുകളിൽ പതിക്കുമ്പോൾ കണ്ണുകളിലെ രക്തക്കുഴലുകൾക്ക് മുറിവേൽക്കാൻ സാധ്യത കൂടുതലാണ്. കണ്ണിനുള്ളിലെ വിട്രിയൻസ് ചേംബർ എന്ന അറയിലെ രക്തസ്രാവം നേത്രപടലത്തിലെ വിള്ളലിനും റെട്ടിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന സങ്കീർണ സ്ഥിതിക്കും വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. പൂർണമായ കാഴ്ച നഷ്ടത്തിന് പോലും കാരണമായേക്കാവുന്ന അവസ്ഥകളാണ് ഇവ. കേൾവി നഷ്ടവും വൈകല്യവും കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ പ്രധാനമാണ് ചെവികൾക്ക് സംഭവിക്കാവുന്ന മെക്കാനിക്കൽ ഇഞ്ചുറി വിഭാഗത്തിൽപ്പെടുന്ന ക്ഷതങ്ങൾ. ജലപീരിങ്കിയിൽ നിന്ന് ശക്തമായി ചീറ്റുന്ന വെള്ളം ബാഹ്യകർണം, മധ്യകർണം, ആന്തരികകർണം എന്നീ മൂന്ന് ഭാഗങ്ങൾക്കും ക്ഷതമേൽപ്പിക്കാം. മർദ്ദത്തോടെ ചീറ്റുന്ന വെള്ളം ചെവിക്കുടങ്ങൾ അതിനുള്ളിലെ നേർത്ത തരുണാസ്ഥികൾക്കും സ്ഥിരമായ ശതിന് വഴിവെക്കും. അതിവേഗം ചീറ്റുന്ന ജലം ചെവിക്കുള്ളിലേക്ക് അതേ വേഗതയിൽ പ്രവേശിക്കാൻ ഇടയായ ജലകണികകൾ ഒരു തോക്കിൽ നിന്ന് പാഞ്ഞു വരുന്ന വെടിയുണ്ട പോലെ കർണപുടം തുളച്ച് അകത്തും കടക്കുകയും കർണപടത്തിൽ സുഷിരം ഉണ്ടാക്കുകയും മധ്യകർണത്തിന് അണുബാധ ഏൽപ്പിക്കുകയും ചെയ്യും. വീണുകിടന്നാലും പൊതിരെ തല്ല്. ജലപീരിങ്കിയുടെ ആഘാതം മൂലമോ പോലീസിന്റെ ലാത്തിപ്രഹരം മറ്റോ വീണുകിടക്കുന്നവരെ തല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് പൊതിരെ തല്ലുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കാണാറുണ്ട്. ഒരു തരത്തിലുമുള്ള പ്രത്യാക്രമണത്തിനും മുതിരാതെ നിസ്സഹായരായി കിടക്കുന്നവരെ വീണ്ടും തല്ലുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സ്ഥിര വൈകല്യങ്ങൾക്കും പോലും കാരണമാക്കുന്ന പീഡന മുറകളാണ്. ലാത്തി കൊണ്ട് തലയ്ക്ക് അടിയേറ്റാൽ ഒരു പക്ഷേ അയാൾ വീഴുന്നത് ബോധക്ഷയം വന്നാകും. അത്തരം സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് റിഫ്ലെക്സ് പൂർണമായോ ഭാഗികമായോ ഇല്ലാത്ത ഒരു അവസ്ഥ സംജാതമാകും. അയാളുടെ ശരീരത്തിൽ വീഴുന്ന ഓരോ അടിയുടെ ആഘാതം ബോധമുള്ള ഒരാൾക്കുള്ളതിനേക്കാൾ വളരെ കൂടിയിരിക്കും. അതിനാലാണ് വീണ് കിടക്കുന്നയാളെ അടിക്കരുത് എന്ന് പറയുന്നത്. ലാത്തിപ്രയോഗം കാരണം സംഭവിക്കാവുന്ന മെഡിക്കൽ എമർജൻസികളിൽ പ്രധാനം കൈകളിലെയോ കാലുകളിലെയോ അസ്ഥികളിൽ ഉണ്ടാവുന്ന ഒടിവുകളാണ്. അടിയേൽക്കുമ്പോൾ മനുഷ്യന്റെ സ്വതസിദ്ധമായ റിഫ്ലക്സ് പ്രവർത്തിക്കുകയും അടി തടയാൻ ശ്രമിക്കുകയും ആകും ആദ്യം ചെയ്യുക. ഇങ്ങനെ തടുക്കുമ്പോൾ മുൻകൈകളിലെ റോഡിയസ് അൾഞ എന്നീ അസ്ഥികൾക്ക് ഒടിവുണ്ടായേക്കാം. കാലുകളിൽ മുട്ടിന് താഴെ മുൻഭാഗത്താണ് അടിയേൽക്കുന്നതെങ്കിൽ കാലിലെ അസ്ഥികളായ ടിബിയ, ഫിബുല എന്നിവയ്ക്ക് ഒടിവിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. കായിക അധ്വാനം വേണ്ടുന്നവർക്കും കായിക താരങ്ങൾക്കും മറ്റും ഈ ഒടിവുകൾ പലപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തെ തന്നെ സാരമായി ബാധിച്ചേക്കാം. തലയിലെ ക്ഷതങ്ങൾ. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി വിഭാഗത്തിൽ തലയോട്ടിലെ ചർമ്മത്തിന് തൊട്ട് അടിഭാഗത്ത് തലയോട്ടിലെ അസ്ഥിക്ക് പുറമേ ആയി രക്തക്കുഴലുകൾ പൊട്ടി മുഴ രൂപത്തിൽ കാണപ്പെടുന്ന അവസ്ഥ സംജാതമായേ പുറമേ നോക്കിയാൽ ചർമ്മത്തിൽ വിള്ളലുകൾ കാണണമെന്നില്ല. തലയോട്ടിക്ക് പുറത്തുള്ള കട്ടികൂടിയ ചർമ്മത്തിനുണ്ടാകുന്ന മുറിവുകൾ തലയോട്ടിലെ താരതമ്യ പുറം ഭാഗത്തെ അസ്ഥിയുടെ പുറംപാളിക്ക് മാത്രമുണ്ടാകുന്ന ചതഞ്ഞുപൊട്ടൽ, തലച്ചോറിന് ഉണ്ടാകുന്ന ലഘുവായ ക്ഷതങ്ങൾ, ചെറിയ തോതിലുള്ള ചതവ് എന്നിവയ്ക്കൊക്കെയാണ് ലാത്തി പ്രഹരത്തിൽ സംഭവിക്കാവുന്ന ക്ഷതങ്ങൾ. എങ്കിലും നിസാരമെന്ന് കരുതുന്ന ഇത്തരം മുറിവുകളോ പൊട്ടലുകളോ ചിലപ്പോൾ ജീവഹാനിക്ക് പോലും കാരണമാകും. ഉദാഹരണത്തിന്, തലയുടെ ഉപരിതലത്തിലെ മുറിവുമായി ദീർഘനേരം ഒരാൾ ചികിത്സ ലഭിക്കാതെ കിടന്നാൽ രക്തം വാർന്നു പോകുന്നതിലൂടെ മാത്രം ജീവൻ നഷ്ടപ്പെടാം. അടിയേറ്റ് തലയോട്ടിൽ ചെറിയ ഫ്രാക്ചർ വന്ന ഒരാളുടെ തലയിൽ വീണ്ടും വീണ്ടും അടിയേൽക്കുന്നത് മൂലം ഗുരുതരമായ ശിരോക്ഷതമായി മാറിയേക്കാം. തലയോട്ടിക്കും തലച്ചോറിനും ഉണ്ടാകുന്ന ഇത്തരം ഗുരുതര ക്ഷതങ്ങൾ ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിൽ ആക്കുന്നവയാകും. ഗുരുതര ക്ഷതങ്ങളുടെ കാര്യത്തിൽ ചികിത്സ കഴിഞ്ഞ് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന തലവേദന, തലചുറ്റൽ ജന്നി പോലുള്ള അസുഖങ്ങൾ, കാഴ്ചാ കേൾവി വൈകല്യങ്ങൾ തുടങ്ങിയ വിഷാദ രോഗങ്ങൾക്ക് പോലും വഴിവെക്കുകയും ചെയ്യും. ഉത്തരവാദിത്വ ബോധമുള്ള പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ.